Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രക്ഷേപണത്തിൽ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ്.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തി നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി വചന.
സങ്കീർത്തന ശേഖരത്തിലെ ഏറ്റവും ജനകീയമായ ഗീതമേതാണ് എന്ന് ചോദിച്ചാൽ സങ്കീർത്തനം 51 കർത്താവേ എന്നിൽ നീ കാരുണ്യം തൂകണേ എന്ന അനുതാപ പ്രാർത്ഥനയാണെന്ന് പറയേണ്ടി വരും. ലത്തീൻ ഭാഷയിലുള്ള ശീർഷകത്തിലാണ് ഈ ഗീതം അല്ലെങ്കിൽ ഈ സങ്കീർത്തനം ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. മിസെരേരെ, ഹാവ് മേഴ്സി, കനിയണേ കർത്താവേ. ഈ ഗീതത്തിന്റെ ലത്തീൻ പരിഭാഷയുടെ പ്രഥമ പദത്തിലെ ആദ്യവാക്കാണ് ശീർഷകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, മിസെരേരെ മേയി ദേവോ. മനുഷ്യന്റെ ഏറെ പൊതുവായ അല്ലെങ്കിൽ സാർവലൗകികവും ശക്തവുമായ അനുതാപമെന്ന വികാരത്തിന്റെ മനോഹരമായ ഹെബ്രായ കവിതയാണിത്, മിസെരേരെ മേയി ദേവോ എന്നത്. ക്രിസ്തുവിന് ഏകദേശം 950 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ടതാണ് ഈ ഗീതമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ സ്ഥാപിക്കുന്നുണ്ട്. കൂടാതെ ദാവീദ് രാജാവ് രചിച്ചെന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. പിന്നെ മൂലരചനയുടെ ഭംഗിയും അർത്ഥവ്യാപ്തിയും വിലാപമെന്ന വികാരത്തിന്റെ സാർവലൗകികതയും കൊണ്ട് തന്നെ ഗീതം കാലക്രമത്തിൽ ലോകത്തുള്ള സകല ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. ഇത് വളരെ സ്വാഭാവികമാണ്. അങ്ങനെ സ്ഥലകാല സീമകളെ അതിലംഘിച്ച് ഇന്നും അവ പ്രയോഗത്തിൽ നിലനിൽക്കുന്നു. ഹെബ്രായ സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും ധ്യാനാത്മകമായും പ്രാർത്ഥനാപൂർവവും അനുദിനമെന്നോണം ഉപയോഗിക്കുന്ന ഗാനമാണിത്, ഗീതമാണിത്. അതുകൊണ്ട് കാലാതീതമായ പ്രാർത്ഥനയെന്നോ കാലാതീതമായ ഗീതമെന്നോ 51 സങ്കീർത്തനത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. നാം ഈ പരമ്പരയിൽ ഉപയോഗിച്ചിരിക്കുന്ന 51 സങ്കീർത്തനത്തിന്റെ ഗാനാവിഷ്കാരം നിർവഹിച്ചത് ഫാദർ മാത്യു മുളവനയും ജെറി അമൽദേവുമാണ്. പിന്നെ ഇത് ആലപിച്ചിരിക്കുന്നത് രാജലക്ഷ്മിയും സംഘവുമാണ്. പൊതുവായ ഇന്നത്തെ അവലോകനത്തിൽ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം, അനുതാപത്തിന് ദാവീദ് രാജാവിനെ പ്രേരിപ്പിക്കുന്നത് ദൈവീക സ്വരമാണ്. പ്രവാചകനായ നാഥാനിലൂടെ ദാവീദ് ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചതാണ് അനുതാപത്തിന് വഴിയൊരുക്കിയത്. അപ്പോൾ ദൈവീക സ്വരത്തിന് നാം കാതോർക്കണമെന്നുകൂടെ ഈ ഗീതം നമ്മെ പഠിപ്പിക്കുന്നു, അനുസ്മരിപ്പിക്കുന്നു. പ്രവാചകൻ നാഥാൻ ഉപമയിലൂടെയാണ് ദാവീദ് രാജാവിനോട് സംസാരിച്ചത്. ഒരു നഗരത്തിൽ രണ്ടാളുകളുണ്ടായിരുന്നു, ധനവാനും ദരിദ്രനും. ധനവാന് വളരെയധികം ആടുകളുണ്ടായിരുന്നത്രേ. എന്നാൽ ദരിദ്രനോ വിലയ്ക്കു വാങ്ങിയ ഒരു പെണ്ണാട്ടിൻകുട്ടി മാത്രം. സ്വന്തം മകളെപ്പോലെ അയാൾ വളർത്തുകയായിരുന്നു അതിന്. ഒരു ദിവസം ധനവാന്റെ ഭവനത്തിൽ ആരോ വിരുന്നിനു വന്നു. സ്വന്തം ആടുകളിൽ ഒന്നിനെക്കൊന്ന് വിരുന്നൊരുക്കാൻ ധനവാന് മനസ്സിലായിരുന്നു. അയാളുടെ കണ്ണ് എവിടെയാണ്? പാവപ്പെട്ടവന്റെ ആട്ടിൻകുട്ടിയിലായിരുന്നു. അയാൾ അതിനെ പിടിച്ച് കൊന്ന് അതിഥിക്ക് വിരുന്ന് നൽകി. ഇത് കേട്ട് കുപിതനായ ദാവീദ് രാജാവ് അപ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു, ദൈവമാണേ, ഇത് ചെയ്തവൻ മരിക്കണം, മരിക്കണം. അപ്പോൾ നാഥാൻ ദാവീദിനോട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ. ഒരു ജനത്തെയും രാജ്യത്തെയും കർത്താവ് നിന്നെ ഏൽപ്പിച്ചു, ഭാര്യയെ തന്നു, ഇസ്രായേലിൻ്റെയും ജൂതയായുടെയും രാജാവാക്കി നിന്നെ. ഇതുകൊണ്ടൊന്നും തൃപ്തനാകാതെ ഹീത്യനായ ഊറിയായെ ചതിയിൽ പോർക്കളത്തിൽ നീ കൊലപ്പെടുത്തിയില്ലേ? എന്നിട്ടോ അവൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അതിനാൽ കർത്താവിൻ്റെ കോപം നിന്നിൽ നിപതിച്ചിരിക്കുന്നു, അവിടുത്തെ വാൾ നിന്റെ മേൽ നിപതിക്കും. നീചനായ മനുഷ്യൻ നീ തന്നെ, ദാവീദേ, നീചനായ മനുഷ്യൻ നീ തന്നെ. ഇതാണ് ദാവീദ് രാജാവ് ശ്രവിച്ച ദൈവീക സ്വരം. താൻ ദൈവത്തോട് നിന്നയായി പെരുമാറി, നന്ദികേട് കാണിച്ചു, പാപം ചെയ്തു. അങ്ങനെ രാജാവിൻ്റെ മനസ്സിൽ വിരിഞ്ഞ അനുതാപം സങ്കീർത്തന പദങ്ങളായി വിരിഞ്ഞെന്നാണ് ചരിത്രം. സാമൂവേലിൻ്റെ രണ്ടാം പുസ്തകത്തിലാണ് അനുതാപത്തിൻ്റെ ഈ കഥ നാം വായിക്കുന്നത്. ദൈവീക സ്വരം കേൾക്കാൻ പരിശ്രമിക്കണമെന്ന് ഈ ഗീതം നമ്മെയും ഇന്ന് ഉദ്ബോധിപ്പിക്കുന്നു. നാം പഠനവിഷയമാക്കിയിരിക്കുന്ന 51-ാം സങ്കീർത്തനത്തിൽ ശ്രദ്ധേയമാകുന്ന മറ്റവലോകനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ, ആദ്യത്തേത് ദൈവത്തോടുള്ള വ്യക്തിയുടെ യാചനയാണ്. വ്യക്തി ദൈവത്തിങ്കിലേക്കാണ് മാപ്പിനായി തിരിയുന്നത്. നവമായൊരു ഹൃദയവും മനസ്സും തരണമേ എന്ന് യാചിക്കുന്നത് ദൈവത്തോടാണ്. കാരണം പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടുവോളം കരുണാർദ്രൻ ദൈവമാണ്, കരുണാർദ്രൻ ദൈവം മാത്രമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം സ്വീകരിച്ച് പിന്നെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കാനും അവരോട് ഈ ഭൂമിയിൽ രമ്യതയിൽ ജീവിക്കാനും സഹായിക്കണമേ എന്ന് ഗായകൻ സങ്കീർത്തകൻ യാചിക്കുന്നു. കർത്താവേ, എന്നിൽ നീ കാരുണ്യം തൂകണേ, നിന്മഹാകാരുണ്യമോർത്ത് ദയാനിധേ. കർത്താവേ, എന്നിൽ നീ കാരുണ്യം തൂകണേ, നിന്മഹാകാരുണ്യമോർത്ത് ദയാനിധേ. വ്യക്തിയുടെ സത്യസന്ധതയാണ് രണ്ടാമതായി നാം കാണുന്നത്. ദൈവത്തിങ്കിലേക്ക് കലവറയില്ലാതെ പാപി തൻ്റെ ഹൃദയം തുറക്കുന്നു, ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുന്നു. മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രകടമാക്കേണ്ട സുതാര്യത സങ്കീർത്തന പദങ്ങളിൽ സ്പഷ്ടമായി നമുക്ക് കാണാം. അനുതാപിയായ മനുഷ്യൻ്റെ തുറവാണ് ദൈവത്തിൻ്റെ കൃപയ്ക്കും അവിടുന്ന് നൽകുന്ന നവജീവനും വഴി തുറക്കുന്നത്. മനുഷ്യൻ്റെ ഈ തുറവാണ് എന്ന യാചനയുടെ പദങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. എണ്ണമറ്റുള്ളതാം നിൻ കൃപവായ്പിനാൽ, എണ്ണപരാധങ്ങൾ ഒക്കെയും നീക്കണേ. ദൈവമേ, എണ്ണപരാധങ്ങളൊക്കെയും നീക്കണേ. അടുത്തതായി 3-ാമതായി നമുക്ക് പറയാം, സങ്കീർത്തനത്തിൻ്റെ കേന്ദ്ര ചിന്ത മനസ്താപമാണ്. ധൂർത്തപുത്രനെ പോലെ പിതാവേ, അങ്ങേക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തുപോയി എന്നുള്ള പ്രസ്താവം മനസ്താപത്തിൻ്റെ പ്രകടനവും പ്രകരണവുമാണല്ലോ. അങ്ങയ്ക്കെതിരായി പാപങ്ങൾ ചെയ്തിവൻ, നിൻ തിരുമുൻപിൽ ഞാൻ തിന്മകൾ ചെയ്തുപോയി. ദൈവമേ, നിൻ തിരുമുൻപിൽ ഞാൻ തിന്മകൾ ചെയ്തുപോയി. ഇനി പാപിയുടെ പക്ഷത്തു നിന്നും ന്യായീകരണമൊന്നുമില്ല എന്ന നിരീക്ഷണമാണ് 4-ാമതായി കാണുന്നത്. ന്യായീകരിക്കാതെ ഞാൻ പാപിയാണേ എന്ന് സമ്മതിച്ച് ഏറ്റുപറയുന്നു. ദൈവമേ, ഞാനൊരു പാപിയാണേ എന്ന വ്യക്തമായ ധാരണയും ബോധ്യവുമാണ് മനുഷ്യനെ അനുതാപത്തിലേക്ക് നയിക്കുന്നത്. എന്ന പരാധങ്ങൾ ഞാനറിവൂ വിഭോ, എൻ പാപമൊക്കെയും കാൺമു ഞാൻ സർവദാ. ദൈവമേ, എൻ പാപമൊക്കെയും കാണു ഞാൻ സർവദാ. ഇനി ആറാമതായിട്ട്, മാപ്പ് നാം അർഹിക്കുന്നതല്ല, ദൈവം തരുന്നതാണ്. അത് ദൈവകൃപയാണ്, ദൈവിക ദാനമാണ്. ദൈവത്തിന്റെ നീതിക്കും ദയയ്ക്കുമായി നാം യാചിക്കണം. കർത്താവ് നീതിമാനും നീതിയോടെ വിധിക്കുന്നവനുമാണ്. അതിനാൽ സങ്കീർത്തകനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീതിക്കു ചേർന്നതാണെന്നുമേ നിൻ വിധി, നീതിമാൻ നീ എന്നെ ശിക്ഷിക്കുകിൽ. ഓ ദൈവമേ, നീതിമാൻ നീ എന്നെ ശിക്ഷിക്കുകിൽ. ഈ അവലോകനം നമുക്കിങ്ങനെ ഉപസംഹരിക്കാം. ശ്രദ്ധേയമായ കാര്യം, അനുതാപമല്ലെങ്കിൽ മാനസാന്തരം യഥാർത്ഥത്തിൽ ജീവിതസാക്ഷിയായി പരിണമിക്കുന്നു എന്നതാണ്. പാപത്തിൽ വീഴുക മാനുഷികമാണ്, എന്നാൽ പാപച്ഛേറ്റിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തിങ്കിലേക്കും സഹോദരങ്ങളിലേക്കും രമ്യതയിൽ തിരിയുവാനും എല്ലാം നവമായി തുടങ്ങുവാനും കൃപ ലഭിക്കുന്നവർ ആ കൃപാസ്പർശത്തിന്റെ ശക്തിയും തെളിച്ചവും ജീവിതത്തിൽ പ്രകടമാക്കും. അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും, ഉറക്കെ പ്രഘോഷിക്കും, സാക്ഷ്യപ്പെടുത്തും. ദാവീദ് രാജാവിന് ലഭിച്ച ആ മാനസാന്തരത്തിന്റെ, വ്യക്തിഗത മാനസാന്തരത്തിന്റെ സാക്ഷ്യമാണ് കാലാതീതമായി നിൽക്കുന്ന 51-ാം സങ്കീർത്തനം, ഈ അനുതാപഗീതം, മിസരേരെ മെയി ദേവോ. കാരുണീകനാം പ്രഭോ, നീ ദയാലുവാണല്ലോ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. ഇനി സങ്കീർത്തനം 42, ദൈവത്തിന്റെ കാരുണ്യം തേടിയുള്ളൊരു വിലാപഗീതത്തിന്റെ പഠനം നമുക്ക് അടുത്തയാഴ്ചയിൽ ആരംഭിക്കാം.